പ്രൈസ് ദ ലോർഡ്. ദൈവനാമം മഹത്വപ്പെട്ടെ. സദൃശവാക്യം 15:3 യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, അവൻ ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ പ്രാർത്ഥനാ മനുഷ്യരായാലും അവരുടെ ആന്തരിക ചിന്തയെയും അവൻ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്ന് വചന പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോസ്തല പ്രവൃത്തി 10:28, Acts 10:28. അന്യജാതിക്കാരുടെ അടുക്കൽ ചെല്ലുന്നതും അവരുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നു. യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നു. ഇന്റേണൽ ഫ്രീഡം, ആന്തരിക സ്വാതന്ത്ര്യം. ഒരു ഫാക്ടറി മാനേജറുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെല്ലാം നിരാശരായിരുന്നു. ചിലർ ജോലി രാജിവെക്കുവാനും മറ്റ് ചിലർ പുതിയ ജോലി അന്വേഷിക്കുവാനും തയ്യാറായി. അപ്പോഴാണ് ഒരു സൂപ്പർവൈസറുടെ ഒഴിവുള്ളതായി മാനേജ്മെന്റ് മനസ്സിലാക്കി അത് നികത്തുവാനായി ശ്രമിച്ചത്. നല്ല ചിട്ടയിൽ വളർന്നു വന്ന വിശ്വാസിയായ ഒരു യുവാവായിരുന്നു ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജോയിൻ ചെയ്യേണ്ട ദിവസം മാനേജറുടെ മുറിയിൽ പുഞ്ചിരിയോടെ കയറി ചെന്ന ആ യുവാവ് കണ്ടത് കോപം കീഴ്പ്പെടുത്തിയ ഒരു മനുഷ്യനെയാണ്. പുതിയ സൂപ്പർവൈസറാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്നറിഞ്ഞ മാനേജർ സകലരുടെയും കുറ്റം പറയുവാൻ തുടങ്ങി. എല്ലാം പുഞ്ചിരിയോടെ കേട്ട ശേഷം അദ്ദേഹം പറഞ്ഞു, സർ, നമ്മുടെ വായുടെ ഫലത്താലാണ് നമുക്ക് നന്മ വരുന്നത്. നല്ല മനുഷ്യനോ തൻ്റെ പ്രവൃത്തിയാൽ തൃപ്തി വരുമെന്ന് എൻ്റെ പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനാൽ നമുക്ക് ഈ തൊഴിലാളികളോടെല്ലാം സ്നേഹമായി പെരുമാറാം. ഈ ഉപദേശം ഏറ്റെടുത്ത മാനേജർ ക്രമേണ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തി. ഈ മാറ്റം മൂലം തൊഴിലാളികളും അവരുടെ നിരാശ മറന്ന് ജോലി ചെയ്യുകയും അങ്ങനെ എല്ലാവരും സന്തോഷത്തിലാകുകയും ചെയ്തു. ചില ചിന്തകൾ ഒരു വ്യക്തിയിലോ അഥവാ ഒരു സമൂഹത്തിലോ കടന്നു കയറിയാൽ അത് അവരെ മാത്രമല്ല മറ്റുള്ളവരെയും ബന്ധനാവസ്ഥയിലാക്കും. ആന്തരിക സ്വാതന്ത്ര്യം ഇതിനാവശ്യമാണ്. അതെങ്ങനെ പ്രാപിക്കാമെന്ന് അപ്പോസ്തല പ്രവൃത്തി 10 നിന്ന് നമുക്ക് മനസ്സിലാക്കാം. യഹൂദനായ പത്രോസും പുറജാതിയിൽ നിന്ന് വന്ന യഹൂദനായ കൊർനെല്യോസും പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു. അതായത് രണ്ട് പ്രാർത്ഥനാ മനുഷ്യർ. ഒന്ന് പുറജാതിയിൽപ്പെട്ട യഹൂദൻ. അദ്ദേഹം 9 നേരത്ത് പ്രാർത്ഥിക്കാനായി പോയി എന്ന് 10 രണ്ടാം വാക്യത്തിൽ കാണും. അദ്ദേഹത്തിൻ്റെ 4 ഗുണങ്ങൾ അവിടെ കാണാം. അവൻ 1 ഗുണം അവൻ ഭക്തനായിരുന്നു. 2 ഗുണം അവൻ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. 3 ജനത്തിന് വളരെ ധർമ്മം കൊടുത്തിരുന്നു. 4 എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഈ 4 ഗുണങ്ങളുള്ള ഈ മനുഷ്യൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ ഈ മനുഷ്യൻ 9 ഒരു ദർശനത്തിൽ വ്യക്തമായി ദൈവദൂതനെ കണ്ടു. നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. പ്രാർത്ഥനാ സമയത്ത് അദ്ദേഹം കണ്ട നിർദ്ദേശം വളരെ വ്യക്തമായിരുന്നു. പ്രിയരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ വ്യക്തമായ നിർദ്ദേശം, ദർശനം നമുക്ക് ലഭിക്കും. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം സ്വീകരിക്കത്തക്ക വിധം നല്ല സാക്ഷ്യമുള്ളവരാകുകയും വേണം കൊർനെല്യോസിനെ പോലെ നമ്മളും. പുറജാതിക്കാരായ ഈ യഹൂദരെ പരിച്ഛേദനയേറ്റ യഹൂദർ സ്വീകരിച്ചിരുന്നില്ല. അവർക്ക് അവരെ പുച്ഛമായിരുന്നു. ജാതീയ ദേവന്മാരിലും ആചാരരീതികളിലും മടുത്ത് നിരാശരായി യഹൂദ മതസത്യങ്ങൾ സ്വീകരിച്ച് സിനഗോഗുകളിൽ പോകുന്ന പുറജാതിക്കാരായ ഇവരെ ഭക്തർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പരിച്ഛേദനയേറ്റ യഹൂദർ പരിച്ഛേദന ഏൽക്കണ്ടാത്ത ഈ പുറജാതിക്കാരായ യഹൂദരെ അംഗീകരിച്ചിരുന്നില്ല. കൊർന്നല്യോസ് എന്ന നല്ല സാക്ഷ്യമുള്ള മനുഷ്യനെയും ആ മനുഷ്യന്റെ വീട്ടിൽ കൂടേണ്ടവരെ മാത്രമല്ല അവരെ ദൈവത്തിന്റെ ദൂത് അറിയിക്കേണ്ട ആളിനെയും രൂപപ്പെടുത്തി എടുക്കുവാൻ പ്രവർത്തിച്ചത് ദൈവമാണെന്ന് വചനം വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇനി നമുക്ക് പ്രാർത്ഥനാ മനുഷ്യനായ രണ്ടാമത്തെ വ്യക്തിയൊന്ന് നോക്കാം. മാളിക മുറിയിലെ അനുഭവത്താൽ നിറയപ്പെട്ട പത്രോസിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. പരിച്ഛേദന ഏറ്റ യഹൂദനും തൻ്റെ ശിഷ്യനുമായ പത്രോസിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അന്യജാതിക്കാരുടെ അടുക്കൽ പോകുന്നത് നിഷിദ്ധമെന്ന് കരുതുന്ന യഹൂദന്റെ ചിന്താഗതിയിൽ നിന്ന് പത്രോസിനെ സ്വതന്ത്രനാക്കണം. അന്യജാതിക്കാരെല്ലാം നിഷിദ്ധരെന്ന് കരുതുന്ന യഹൂദ ചിന്താഗതി ഉള്ളിൽ കയറിക്കൂടിയിരിക്കുന്ന പത്രോസിന് ആന്തരികമായ ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണെന്ന് ദൈവം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനാ സമയത്ത് തന്നെ ഒരു വിവശത അവനിൽ വരുത്തി. പത്രോസ് 6 മണിനേരത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ദർശനം പത്രോസും കണ്ടു. നാൽക്കാലി, ഇഴജാതി, പറവകൾ മുതലായവ ആകാശത്ത് നിന്നും ഇറങ്ങി വന്ന ഒരു തുപ്പട്ടിയിൽ ഉണ്ട്. അത് കാണുകയായിരുന്നു പത്രോസ് ചെയ്തത്. വിശന്നിരിക്കുന്നവനാണ് ഭക്ഷണം ആവശ്യം. തൻ്റെ മുമ്പിൽ ഇറങ്ങിയ ഭക്ഷണം അറുത്ത് തിന്നുക, പത്രോസെ എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന ശബ്ദം കേട്ട് ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഭക്ഷിക്കയില്ല എന്നുള്ള പത്രോസിൻ്റെ ഉള്ളിലെ ചിന്താഗതിയെ ദൈവം പുറത്തു കൊണ്ടുവന്നു. 3 പ്രാവശ്യം ഈ ദർശനം കാണിച്ച് അവൻ്റെ ചിന്താഗതിയെ ദൈവം പുറത്തു കൊണ്ടുവന്നു. മലിനമായവ കർത്താവെ ഞാൻ ഭക്ഷിക്കയില്ല എന്നുള്ള ആന്തരിക ചിന്ത പുറത്തു വന്നപ്പോൾ ദൈവം ശുദ്ധീകരിച്ചത് മലിനമല്ലെന്ന് മനസ്സിലാക്കുവാനും ദൈവിക നിർദ്ദേശമനുസരിച്ച് കൊർന്നല്യോസ് അയച്ച 3 പേരോടൊപ്പം പോകുവാനുള്ള തീരുമാനം എടുക്കത്തക്കവണ്ണം ദൈവം പത്രോസിനെ മാറ്റിയെടുത്തു. ആന്തരിക സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ലഭിച്ചു എന്നതിൻ്റെ തെളിവാണ് പുറജാതിക്കാരെങ്കിലും ദൈവഭക്തനായ ആ പടയാളിയെയും കൂടെയുള്ള 2 പേരെയും, അതായത് കൊർന്നല്യോസ് അയച്ച ദൈവഭക്തിയുള്ള പടയാളിയെയും കൂടെയുള്ള 2 പേരെയും പത്രോസ് അകത്ത് വിളിച്ച് പാർക്കുവാൻ അനുവദിച്ചത്. ദൈവം നിയോഗിച്ച സ്ഥലത്ത് പത്രോസ് എത്തി ശക്തമായ വചനം പറഞ്ഞപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അതെ, അവർ ഒരുങ്ങിക്കാത്തിരിക്കുന്നവരുടെ മേലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. മാളിക മുറിയിലെ അനുഭവം അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കുറവുകൾ നികത്തി ഒരുങ്ങിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഈ പുറജാതിക്കാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കണ്ടപ്പോൾ പരിച്ഛേദനക്കാരായ യഹൂദന്മാർ വിസ്മയിച്ചുപോയി. അവർ വിസ്മയിക്കത്തക്കവണ്ണം പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ കരമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ എല്ലാവരും സ്നാനമേൽക്കുകയും ചെയ്തു എന്ന് അപ്പോസ്തല പ്രവൃത്തി 10:34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. കർത്താവിൽ പ്രിയരെ, ആന്തരികമായ മലിനമായ ചിന്തകൾ നമ്മളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുമെന്ന് നിങ്ങൾ മറന്നുപോകരുത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായെപ്പോഴും പുറത്തേക്ക് വിടുന്നത്. പുറത്തേക്ക് വിട്ട മലിനതയുള്ളവരാകുമ്പോൾ നാം ദൈവത്തിൽ നിന്നും അകന്നുപോകുന്നു. അതിനാൽ ആ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ വചനം ഗ്രഹിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മ നിറവുള്ളവരായി ആന്തരിക സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കൊർനെലിയോസിനെ പോലെ ആ നാല് ഗുണങ്ങൾ നമ്മളിലുമുണ്ടാകണം. യഹോവ ഭക്തരായിരിക്കണം, സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടണം, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കണം, നിനക്ക് കിട്ടുന്നതിൻ്റെ ദശാംശം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ മറന്നു പോകരുത്. ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്ന കൊർനെലിയോസിനെ പോലെ അപ്പനോട് പ്രാർത്ഥിക്കുന്ന നല്ല മക്കളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒന്നിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി ഏതെന്ന് അറിയുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങ് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. വ്യാജം പറയുന്ന നാവും ദോഷം നിരൂപിക്കുന്ന ഹൃദയവും ഞങ്ങളെ ആന്തരിക ബന്ധനത്തിലാക്കാതെ വചനത്താൽ ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ഞങ്ങൾ സ്വതന്ത്രരാകുമ്പോൾ മറ്റുള്ളവരെയും നല്ല വാക്കുകളാൽ ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന ഈ ചെറിയ ജീവിതത്തെ ഉപയോഗിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിലാകാത്ത എന്തെങ്കിലും ചിന്തകൾ ഞങ്ങളെ ആന്തരിക ബന്ധനത്തിലാക്കുന്നുവെങ്കിൽ ആന്തരിക സ്വാതന്ത്ര്യം പ്രാപിച്ച് അപ്പൻ സ്നേഹിക്കുന്നതിനെയെല്ലാം സ്നേഹിപ്പാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ വചനം പഠിക്കുവാൻ അവിടുന്ന് തന്ന വലിയ പദവിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കേൾവിക്കാരായ കുഞ്ഞുങ്ങളെയെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. സർവ നന്മകളും അവർക്ക് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. bible.study.co.in വേണ്ടി ഈ ചിന്ത തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.